നിങ്ങളുടെ ദൈവം അരുളി ചെയ്യുന്നു, ആശ്വസിപ്പിക്കുവിൻ എൻ്റെ ജനത്തെ, സമാശ്വസിപ്പിക്കുവിൻ. ജെറൂസലമിനോട് സൗമ്യമായി സംസാരിക്കുകയും അവളോട് പ്രഘോഷിക്കുകയും ചെയ്യുവിൻ. അവളുടെ അടിമത്തം അവസാനിച്ചു, തിന്മകൾ ക്ഷമിച്ചിരിക്കുന്നു, എല്ലാ പാപങ്ങൾക്കും കർത്താവിൽ നിന്ന് ഇരട്ടിയായി ശിക്ഷയും ലഭിച്ചിരിക്കുന്നു. ഒരു സ്വരം ഉയരുന്നു, മരുഭൂമിയിൽ കർത്താവിന് വഴിയൊരുക്കുവിൻ, വിജനപ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് വിശാല വീഥി ഒരുക്കുവിൻ. താഴ്വരകൾ നികത്തപ്പെടും, മലകളും കുന്നുകളും താഴ്ത്തപ്പെടും, കുന്നും കുഴിയുമായ സ്ഥലങ്ങൾ നിരപ്പാകും, ദുർഘട പ്രദേശങ്ങൾ സമതലമാകും, കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടും. മർത്യരെല്ലാവരും ഒരുമിച്ച് അദർശിക്കും, കർത്താവാണ് ഇത് അരുളി ചെയ്യുന്നത്. പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, രക്ഷാചരിത്രത്തിലൂടെയുള്ള പ്രയാണത്തിൽ നമ്മൾ ഒരു പുതിയ കാലഘട്ടത്തിൽ എത്തുകയാണ്. കഴിഞ്ഞ തവണ ഇസ്രായേൽ ജനത്തിൻ്റെ പ്രവാസത്തെക്കുറിച്ച് നമ്മൾ കണ്ടു, എപ്രകാരമാണ് എല്ലാം നഷ്ടപ്പെട്ട് ബാബിലോണിൽ തടവുകാരായി അവർ കഴിഞ്ഞത് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ബാബിലോണിലെ പ്രവാസം അധികകാലം ദീർഘിച്ചില്ല, ഏകദേശം 50 വർഷം. അതിനുശേഷം ഇസ്രായേൽക്കാർക്ക് മടങ്ങി വരാൻ സാധിച്ചു തങ്ങളുടെ ദേശത്തേക്ക്. ആ മടങ്ങി വന്നതിന് ശേഷം മിശിഹായുടെ വരവ് വരെയുള്ള കാലഘട്ടത്തെയാണ് നമ്മൾ പ്രവാസാനന്തര കാലഘട്ടം എന്ന് വിശേഷിപ്പിക്കുന്നത്. ആ കാലഘട്ടത്തെ തന്നെ 3 ഘട്ടങ്ങളായി നമുക്ക് തിരിക്കാൻ സാധിക്കും. ആദ്യത്തേത് പേർഷ്യൻ ഭരണത്തിന് കീഴിലുള്ള കാലമാണ്, രണ്ടാമത്തേത് ഗ്രീക്ക് ഭരണത്തിന് കീഴിൽ, മൂന്നാമത്തേത് റോമൻ ഭരണത്തിന് കീഴിൽ. ഇത് മൂന്നിനും പൊതുവായ ഒരു സ്വഭാവമുണ്ട്, അതായത് ഇസ്രായേൽക്കാർക്ക് തങ്ങളുടെ രാഷ്ട്രീയ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടിരിക്കുന്നു, ഏതെങ്കിലും ഒരു വിദേശ മേൽക്കോയ്മയുടെ കീഴിലാണ് അവർ ജീവിക്കുന്നത് എന്നത്. നമുക്ക് ഇന്ന് പഠന വിഷയമാക്കാൻ പോകുന്നത് ഇസ്രായേൽ ജീവിതത്തിൻ്റെ പേർഷ്യൻ ഭരണകാലത്തെ പ്രത്യേകതകളാണ്. നമ്മൾ കണ്ടുകഴിഞ്ഞു BC 587 ഇസ്രായേൽ ജനത്തിൻ്റെ ബാബിലോൺ പ്രവാസം ആരംഭിച്ചതായിട്ട്. ബാബിലോൺ സർവശക്തമായ ഒരു രാജ്യമായി, സാമ്രാജ്യമായി, ദീർഘകാലം അഥവാ എന്നേക്കും നിലനിൽക്കുന്ന ഒരു വലിയ ശക്തിയായി പ്രത്യക്ഷപ്പെട്ടുവെങ്കിലും ഏകദേശം 70 വർഷം കൊണ്ട് ആ സാമ്രാജ്യത്തിൻ്റെ സർവമഹത്വവും അവസാനിച്ചു. ബാബിലോൺ നഗരം, ആ നഗരത്തിനെതിരെ ആയുധമുയർത്താതെ തന്നെ പതിച്ചു പേർഷ്യൻ ഭരണത്തിന് കീഴിൽ. പേർഷ്യൻ ചക്രവർത്തിയായ സൈറസ് അതിശക്തമായി മുന്നേറി ബാബിലോൺ നിപതിച്ചു. അത് 538 ഈ ബാബിലോണിൻ്റെ പതനത്തെക്കുറിച്ചും സൈറസിൻ്റെ മുന്നേറ്റത്തെക്കുറിച്ചുമൊക്കെ യേശയ്യ പ്രവാചകനിലൂടെ ദൈവം മുൻകൂട്ടി അരുളി ചെയ്തിരുന്നു. ദൈവമാണ് ചരിത്രത്തെ നയിക്കുന്നതെന്നും സാമ്രാജ്യങ്ങളൊക്കെ അവിടുത്തെ ചൊൽപ്പിടിക്ക് നിൽക്കുന്നതാണെന്നും ദൈവം ഓരോ സാമ്രാജ്യത്തെയും ഓരോ കാലഘട്ടത്തിൽ തൻ്റെ പദ്ധതികൾ നടപ്പിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുവെന്നും നമ്മളെ പഠിപ്പിക്കുന്നതാണ് യേശയ്യയുടെ പുസ്തകം 45 അധ്യായം ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ. അതിൽ നിന്ന് രണ്ട് വാക്യങ്ങൾ ഞാൻ വായിക്കട്ടെ. ഒന്നും രണ്ടും വാക്യങ്ങൾ. രാജ്യങ്ങൾ കീഴടക്കുന്നതിനും രാജാക്കന്മാരുടെ അരപ്പട്ടകൾ അഴിക്കുന്നതിനും നഗരകവാടങ്ങൾ അടയ്ക്കപ്പെടാതെ തുറന്നു കിടക്കുന്നതിനും വേണ്ടി ആരുടെ വലത്തുകൈ താൻ ഗ്രഹിച്ചിരിക്കുന്നുവോ? തൻ്റെ അഭിഷിക്തനായ ആ സൈറസിനോട് കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പ് ഓടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. അപ്പോൾ പേർഷ്യയുടെ മുന്നേറ്റത്തെ, വിജയത്തെ മുൻകൂട്ടി അറിയിക്കുകയും അതിന് വഴിയൊരുക്കുകയും ചെയ്ത ദൈവം തന്നെയാണ്. യേശയ്യാ പ്രവാചകനിലൂടെ അത് മുൻകൂട്ടി അറിയിക്കുകയും ചെയ്തു. നമ്മൾ പഠിക്കാൻ പോകുന്ന കാലഘട്ടം പേർഷ്യൻ ഭരണം BC 538 മുതൽ 332 വരെയുള്ള കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൻ്റെ സവിശേഷതകൾ നമ്മൾക്ക് മനസ്സിലാക്കി തരുന്ന ബൈബിൾ ഗ്രന്ഥങ്ങൾ താഴെ പറയുന്നവയത്രേ: എസ്ര, നെഹേമിയ, എസ്തേർ എന്നീ മൂന്ന് പുസ്തകങ്ങൾ ചരിത്ര പുസ്തകങ്ങളാണ്. എസ്രായും നെഹേമിയായും പ്രവാസത്തിന് തൊട്ടു പിന്നാലെയുള്ള ചരിത്രം അവതരിപ്പിക്കുമ്പോൾ, എസ്തേർ എന്ന പുസ്തകം പേർഷ്യൻ രാജഭരണത്തിലെ ഒരു സവിശേഷത നമ്മുടെ മുമ്പിൽ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഈ കാലഘട്ടത്ത് പ്രവാചകന്മാരുണ്ട്. മൂന്നാം യേശയ്യ എന്നറിയപ്പെടുന്ന യേശയ്യയുടെ പുസ്തകം 56 മുതൽ 66 വരെയുള്ള അധ്യായങ്ങൾ ഈ പേർഷ്യൻ ഭരണത്തിൻ്റെ സവിശേഷതകൾ നമുക്ക് മനസ്സിലാക്കി തരും. അതോടൊപ്പം തന്നെ ഹഗ്ഗായി, സഖറിയ, മലാഖി, ജോയേൽ, യോന എന്നീ പ്രവാചക ഗ്രന്ഥങ്ങളും ഈ കാലഘട്ടത്തിൽ രൂപം കൊണ്ടവയാണ്. അതിനു പുറമെ കൊഹേലത്ത് അഥവാ സഭാപ്രസംഗകൻ, പാട്ടുകളുടെ പാട്ട് അഥവാ ഉത്തമഗീതം എന്നീ രണ്ട് ജ്ഞാനഗ്രന്ഥങ്ങളും ഈ കാലഘട്ടത്തിൻ്റെതാണ്. അപ്പോഴേ ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത ആദ്യമേ നമ്മൾ കണ്ടു. പേർഷ്യൻ ഭരണം ബാബിലോൺ ഭരണത്തെ ഇല്ലായ്മ ചെയ്യുന്നു. പേർഷ്യൻ സാമ്രാജ്യം ബാബിലോണിന് പിന്നാലെ കടന്നു വരികയും മധ്യപൗരസ്ത്യ ദേശം മുഴുവനും തങ്ങളുടെ ചൊൽപ്പടിയിലാക്കുകയും ചെയ്തു. മധ്യപൗരസ്ത്യ ദേശം മാത്രമല്ല, പടിഞ്ഞാട്ട് വ്യാപിച്ച് ഈജിപ്തിൻ്റെ ചില ഭാഗങ്ങളും ഗ്രീസ് വരെയും എത്തിനിന്നു ഈ വലിയ സാമ്രാജ്യം. 120 പ്രവിശ്യകളായി വിഭജിക്കപ്പെട്ടിരുന്ന വലിയ സാമ്രാജ്യം. ആ സാമ്രാജ്യത്തിന് തുടക്കം കുറിച്ചത് സൈറസ് ചക്രവർത്തിയാണ്. ഈ സാമ്രാജ്യത്തിൻ്റെ അഥവാ സൈറസിൻ്റെ ചില സവിശേഷതകൾ നമ്മെ സംബന്ധിച്ചോളം പ്രത്യേകം ശ്രദ്ധേയമാണ്. പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ, പേർഷ്യൻ ഭരണത്തിൻ്റെ ഒരു പ്രത്യേകത അവരുടെ മറ്റുള്ളവരോടുള്ള സഹിഷ്ണുതാ മനോഭാവമായിരുന്നു. എല്ലാ ജനതകളും സന്തുഷ്ടരായി കഴിയണം, അവർക്ക് രാഷ്ട്രീയമായ സ്വാതന്ത്ര്യം പൂർണ്ണമായി കൊടുക്കുന്നില്ല എങ്കിലും മതപരമായ മേഖലയിൽ അവർക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം അംഗീകരിച്ചു കൊടുക്കുന്നതായിരുന്നു പേർഷ്യൻ ഭരണത്തിൻ്റെ സവിശേഷത. ബാബിലോണിൻ്റെ ഭരണകാലത്ത് അതുപോലെ അസീറിയയുടെ ഭരണകാലത്തും നാട് കടത്തപ്പെടുകയും വിദേശത്ത് അടിമകളായി കഴിയുകയും ചെയ്തിരുന്ന ജനങ്ങൾക്കെല്ലാം താൻ താങ്കളുടെ ദേശങ്ങളിലേക്ക് മടങ്ങിപ്പോകാനുള്ള അനുവാദം പേർഷ്യൻ ചക്രവർത്തി കൊടുത്തു. സന്തുഷ്ടമായ പ്രജകളാണ് ദേശത്തിൻ്റെ, സാമ്രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് ഏറ്റവും പ്രധാനം എന്ന് മനസ്സിലാക്കിയ പേർഷ്യൻ ചക്രവർത്തി തൻ്റെ ഭരണത്തിന് കീഴിലുള്ള പ്രജകളെയെല്ലാം കഴിയുന്നത്ര സന്തുഷ്ടരായി കത്തു സൂക്ഷിക്കാനായിട്ട് ശ്രമിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഭരണമേറ്റ ഉടനെ തന്നെ 538 സൈറസ് ചക്രവർത്തി ഒരു വിളംബരം പുറപ്പെടുവിച്ചത്. ആ വിളംബരമനുസരിച്ച് പ്രവാസികളായി കഴിഞ്ഞവർക്കെല്ലാം മടങ്ങിപ്പോകാം എന്ന ഒരു അവസ്ഥാവിശേഷം സംജാതമായി. ഇസ്രായേൽക്കാരിൽ നല്ലൊരു ശതമാനം ആൾക്കാർ അന്ന് ബാബിലോണിൽ പ്രവാസികളായി കഴിയുകയായിരുന്നു. അവർക്ക് മടങ്ങിപ്പോരാനുള്ള സാധ്യതയുണ്ടായി. യേശയ്യാ പ്രവാചകൻ 50 മുതൽ 55 വരെയുള്ള അധ്യായങ്ങളിൽ രണ്ടാം യേശയ്യാ എന്ന് പറയുന്ന പ്രവാചകൻ മുൻകൂട്ടി പറഞ്ഞ ആ വലിയ സുവർണദശ സംജാതമായി എന്ന് തോന്നിക്കുന്നതായിരുന്നു സൈറസിൻ്റെ ഈ മുന്നേറ്റവും സൈറസിൻ്റെ വിളംബരവും. മടങ്ങിപ്പോകാൻ അനുവാദം കിട്ടിയെങ്കിലും എല്ലാവരും മടങ്ങിപ്പോകാൻ തയ്യാറായില്ല എന്നതാണ് വാസ്തവം. ജെറമിയ പ്രവാചകൻ ഇസ്രായേൽ പ്രവാസികളോട് പറഞ്ഞിരുന്നു, നിങ്ങൾ ചെന്നെത്തിയിരിക്കുന്ന ദേശത്തിൻ്റെ നന്മയാണ് അഭിവൃദ്ധിയാണ് നിങ്ങളുടെ അഭിവൃദ്ധി. ആ ദേശത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവിൻ. അവിടെ നിങ്ങൾ കൃഷി ചെയ്യണം, അവിടെ നിങ്ങൾ വ്യാപാരം ചെയ്യണം, നിങ്ങൾ വിവാഹം ചെയ്യണം, നിങ്ങൾക്ക് കുട്ടികളുണ്ടാവണം, നിങ്ങളവിടെ വളർന്ന് പുഷ്ടി പ്രാപിക്കണം, നിങ്ങളെ സംബന്ധിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ വഴി അരുളി ചെയ്തതായിരുന്നു. പ്രവാചകൻ്റെ ആഹ്വാനം ആരംഭത്തിലൊക്കെ സ്വീകരിക്കാൻ ബുദ്ധിമുട്ട് തോന്നിയെങ്കിലും കാലക്രമത്തിൽ അവരത് സ്വീകരിച്ചു. അങ്ങനെ ഇസ്രായേലിൽ നല്ലൊരു വിഭാഗം ജനങ്ങൾ ബാബിലോണിൽ പ്രവാസികളായി കഴിഞ്ഞവർ ആ രാജ്യത്തിൻ്റെ തന്നെ ഭാഗമായി തീരുകയും അവിടെ വലിയ സമ്പന്നരായി ആവുകയും ചെയ്തു. ഇങ്ങനൊരു സാഹചര്യത്തിൽ മടങ്ങിപ്പോരാനായിട്ട് അധികം പേരൊന്നും തയ്യാറായില്ല. മടങ്ങി വന്നവർ തങ്ങൾ പ്രതീക്ഷിച്ച രീതിയിലുള്ള വലിയ സമൃദ്ധി കണ്ടെത്തിയുമില്ല. 538 മടങ്ങി വന്നെങ്കിലും മടങ്ങി വരുമ്പോൾ കാണുന്ന തകർന്നു കിടക്കുന്ന ജെറൂസലം നഗരവും ദേവാലയവുമാണ്. ആ ദേവാലയം ഒന്ന് ഒതുക്കി പണിയാനായിട്ട് ശ്രമിച്ചിട്ട് അവർക്ക് വർഷങ്ങൾ കഴിഞ്ഞിട്ടും അതിന് സാധിച്ചില്ല. ഏകദേശം 20 വർഷങ്ങൾക്ക് ശേഷമാണ് 515 ദേവാലയം പൂർത്തിയാക്കാനായിട്ട് സാധിച്ചത്. അതിനായി തന്നെ വലിയ സമ്മർദ്ദം ചെലുത്തേണ്ടി വന്നു പ്രവാചകന്മാരുടെ ഭാഗത്തുനിന്ന്, പ്രത്യേകിച്ചും ഹഗ്ഗായി സക്കറിയ പ്രവാചകന്മാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായ വലിയ സമ്മർദ്ദം. ദേവാലയം നിർമ്മിച്ചു കഴിഞ്ഞാൽ എല്ലാം ഭംഗിയാവും, അവർക്ക് സമൃദ്ധി ഉണ്ടാകും എന്ന് വിചാരിച്ചു. പക്ഷേ ഇത് സംഭവിച്ചില്ല. മടങ്ങി വന്നവർക്ക് തങ്ങളുടെ പൂർവികരുടേതായിട്ടുള്ള അവകാശങ്ങൾ കിട്ടിയില്ല. ഇസ്രായേലിൽ ജൂബിലിയെ സംബന്ധിച്ചൊരു നിയമമുണ്ട്, 50-ാം വർഷം ഭൂമി ആദ്യ ഉടമയ്ക്ക് തിരിച്ചു കൊടുക്കണമെന്ന്. പക്ഷേ മടങ്ങി വന്നവർക്ക് തങ്ങളുടെ ഭൂമി തിരിച്ചു കിട്ടാൻ സാധിച്ചില്ല. കാരണം ഇവിടെ ഇസ്രായേലിൽ അല്ലെങ്കിൽ ജെറൂസലത്ത് വാസമുറപ്പിച്ചിരുന്നവർ പ്രവാസികളായി പോകാതിരുന്നവർ, പ്രവാസികളായി പോയവരുടെ എല്ലാം ദേശം സ്വന്തമായി കരസ്ഥമാക്കുകയും അത് വിട്ടുകൊടുക്കാൻ വിസമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ മടങ്ങി വന്നവർ വലിയ നിരാശയിലേക്ക് വഴുതി വീഴുന്നത് കാണും. ആ സാഹചര്യത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, ബാബിലോൺ പ്രവാസികളായി കഴിഞ്ഞിരുന്ന ഇസ്രായേൽ ജനം മടങ്ങി വരുമ്പോൾ കാണുന്നത്, തദ്ദേശത്ത് വസിച്ചിരുന്ന സാധാരണ ജനങ്ങൾ വിജാതീയരുമായി ഇടപഴകുകയും തങ്ങളുടെ പൂർവികരുടേതായ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ ഒക്കെ മറന്നുപോവുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. ദേവാലയം നഷ്ടപ്പെട്ടതോടുകൂടി ബലിയർപ്പണം ഇല്ലാതായി, പുരോഹിതന്മാർ നാടുകടത്തപ്പെട്ടതോടുകൂടി നിയമങ്ങൾ പഠിപ്പിക്കാൻ ആളില്ലാതായി. അങ്ങനെ വലിയ ഒരു അനാചാരങ്ങളുടെ മധ്യത്തിലാണ് പ്രവാസികൾ മടങ്ങി വരുന്നത്. അവരുടെ സാമ്പത്തിക പരാധീനതയും ഒട്ടും കുറവായിരുന്നില്ല. നെഹേമിയയുടെ പുസ്തകം 5:1-5 വാക്യങ്ങളിൽ ഈ മടങ്ങി വന്ന പ്രവാസികളുടെ സാമ്പത്തിക പരാധീനതകൾ വ്യക്തമാക്കുന്നുണ്ട്. ജനത്തിൽ പലരും സ്ത്രീ പുരുഷ ഭേദമന്യേ യഹൂദ സഹോദരന്മാർക്കെതിരെ ആവലാതി പറഞ്ഞു. ചിലർ പറഞ്ഞു, പുത്രീപുത്രന്മാരടക്കം ഞങ്ങൾ വളരെ പേരുണ്ട്, ജീവൻ നിലനിർത്താൻ ഞങ്ങൾക്ക് ധാന്യം തരിക. മറ്റു ചിലർ പറഞ്ഞു, ക്ഷാമം നിമിത്തം വയലുകളും മുന്തിരിത്തോപ്പുകളും വീടുകളും ഞങ്ങൾ ധാന്യത്തിനു വേണ്ടി പണയപ്പെടുത്തി. വേറെ ചിലർ പറഞ്ഞു, വയലുകളുടെയും മുന്തിരിത്തോപ്പുകളുടെയും മേലുള്ള രാജകീയ നികുതി അടയ്ക്കാൻ ഞങ്ങൾ കടം വാങ്ങിയിരുന്നു. എന്നാൽ ഞങ്ങൾ ഞങ്ങളുടെ സഹോദരന്മാരെ പോലെ തന്നെയാണ്, ഞങ്ങളുടെ മക്കൾ അവരുടെ മക്കളെ പോലെയും. എന്നിട്ടും ഞങ്ങളുടെ പുത്രിപുത്രന്മാരെ ഞങ്ങൾ അടിമത്തത്തിലേക്ക് തള്ളിവിടുന്നു. ഞങ്ങളുടെ പുത്രിമാരിൽ ചിലർ അടിമകളായി കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങൾ നിസ്സഹായരാണ്, ഞങ്ങളുടെ വയലുകളും മുന്തിരിത്തോപ്പുകളും അന്യാധീനമാണ്. വളരെ ദയനീയമായ ചിത്രമാണ് ഇവിടെ വരച്ചു കാട്ടുക, പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്നവർക്ക് സംഭവിച്ചത്. ഇത് വലിയ അനീതിയുടെ ഫലമാണെന്നൊക്കെ യേശയ്യ പ്രവാചകന്റെ 3-ാം ഭാഗത്ത് നമ്മൾ കാണും. യേശയ്യയുടെ പുസ്തകം 59-ാം അധ്യായത്തിൽ നമ്മൾ ഇപ്രകാരം കാണും, രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടുമില്ല എന്ന് പ്രവാചകൻ പറയുന്നു. പക്ഷേ ഇപ്പോൾ ദൈവം കേൾക്കുന്നില്ല എന്ന് തോന്നുന്നതിൻ്റെ കാരണമെന്താണ്? 2-ാം വാക്യം, നിന്റെ അകൃത്യങ്ങൾ നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു, നിന്റെ പാപങ്ങൾ അവിടുത്തെ മുഖം നിന്നിൽ നിന്ന് മറച്ചിരിക്കുന്നു, അതിനാൽ അവിടുന്ന് നിന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല. പ്രവാചകന്മാരിലൂടെ ദൈവം ഇസ്രായേൽ ജനത്തെ വീണ്ടും മാനസാന്തരത്തിന് ക്ഷണിക്കുകയാണ്. 49-ാം അധ്യായത്തിൽ കാണും, പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്നവരുടെ അവസ്ഥ എത്ര ദയനീയവും അവരനുഭവിച്ചിരുന്ന ദാരിദ്ര്യം എത്ര രൂക്ഷവുമായിരുന്നുവെന്ന് ബൈബിളിൽ തന്നെ ചില തെളിവുകൾ നമുക്ക് കിട്ടും. യേശയ്യ പ്രവാചകൻ്റെ പുസ്തകം 59-ാം അധ്യായം 9-ാം വാക്യം ജനങ്ങളുടെ ഒരു നിലവിളിയാണ്. നീതി ഞങ്ങളിൽ നിന്ന് വിദൂരത്താണ്, ന്യായം ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല. ഞങ്ങൾ പ്രകാശം തേടുന്നു, എന്നാൽ എങ്ങും അന്ധകാരം. ദീപ്തി അന്വേഷിക്കുന്നു, എന്നാൽ ഞങ്ങളുടെ മാർഗങ്ങൾ നിഴൽ മൂടിയിരിക്കുന്നു. ആ അധ്യായത്തിൽ തന്നെ 15-ും 16-ും വാക്യങ്ങൾ, സത്യമില്ലാതായിരിക്കുന്നു, തിന്മയെ വിട്ടകലുന്നവൻ വേട്ടയാടപ്പെടുന്നു. അവിടെ നീതിയില്ലെന്ന് കർത്താവ് കണ്ടു, അത് അവിടുത്തെ അസന്തുഷ്ടനാക്കി. അവിടെ ആരുമില്ലെന്ന് അവിടുന്ന് കണ്ടു, ഇടപെടാൻ ആരുമില്ലാത്തതിനാൽ അവിടുന്ന് ആശ്ചര്യപ്പെട്ടു. ഇതായിരുന്നു പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്നവരുടെ അനുഭവം. അപ്പോഴ് പ്രവാചകന്മാരിലൂടെ ലഭിച്ച വലിയ പ്രതീക്ഷകളൊന്നും പൂർത്തിയാവാത്ത, വാഗ്ദാനങ്ങളൊന്നും പൂർത്തിയാവാത്ത ഒരു അവസ്ഥാവിശേഷം സംജാതമാകുന്നതായിട്ട് കാണാം. എന്തുകൊണ്ടാണ് ഇപ്രകാരമുള്ള അനീതിയും അക്രമവും ഒക്കെ നിലനിൽക്കുന്നത്? എന്തുകൊണ്ടാണ് ഇസ്രായേലിന് പ്രതീക്ഷകൾ പൂർത്തിയാവുന്നില്ല എന്ന ചോദ്യത്തിന് ഹഗ്ഗായി പ്രവാചകനിലൂടെ ഇപ്രകാരം ദൈവം അരുളി ചെയ്യുന്നതായിട്ട് കാണാം. ഹഗ്ഗായി ഒന്നാമത്തെ അധ്യായം 5-6 വാക്യങ്ങൾ. ഈ ആലയം തകർന്നുകിടക്കുന്ന ഈ സമയം നിങ്ങൾക്ക് മച്ചിട്ട ഭവനങ്ങളിൽ വസിക്കാനുള്ളതാണോ? അതുകൊണ്ട് സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളുടെ സ്ഥിതിയെപ്പറ്റി ചിന്തിക്കുവിൻ. നിങ്ങൾ ഏറെ വിതച്ചു, കുറച്ചു മാത്രം കൊയ്തു. നിങ്ങൾ ഭക്ഷിക്കുന്നു, ഒരിക്കലും തൃപ്തരാകുന്നില്ല. നിങ്ങൾ പാനം ചെയ്യുന്നു, തൃപ്തി വരുന്നില്ല. നിങ്ങൾ വസ്ത്രം ധരിക്കുന്നു, ആർക്കും കുളിരുമാറുന്നില്ല. കൂലി ലഭിക്കുന്നവന് അത് ഓട്ടസഞ്ചയിലിടാൻ മാത്രം. നിങ്ങൾ ഏറെ തേടി, ലഭിച്ചതോ അല്പം മാത്രം. നിങ്ങളത് വീട്ടിലേക്ക് കൊണ്ടുവന്നു, ഞാനത് ഊതിപ്പറത്തി. എന്തുകൊണ്ട്? സൈന്യങ്ങളുടെ കർത്താവ് ചോദിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും തൻ്റെ ഭവനത്തെ പ്രതി വ്യഗ്രത കാട്ടുമ്പോൾ എൻ്റെ ആലയം തകർന്നു കിടക്കുന്നത് കൊണ്ട് തന്നെ. അപ്പോൾ ദേവാലയം പണിയാത്തതാണ് ഇതിനെല്ലാം കാരണമെന്ന് ഹഗ്ഗായിയിലൂടെ പറഞ്ഞു. പക്ഷേ ദേവാലയ നിർമ്മാണം കഴിഞ്ഞിട്ടും സംഗതികൾക്ക് വ്യത്യാസമുണ്ടായില്ല. സമൂഹത്തിൽ വലിയ അനീതി തുടരുകയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് യേശയ്യായിലൂടെ വീണ്ടും കർത്താവ് അരുളി ചെയ്യുന്നത്, നീതിക്ക് വേണ്ടിയുള്ള ആഹ്വാനവുമായി. ഒരു ഭാഗത്തുനിന്ന് അനീതിയും നീതിക്ക് വേണ്ടിയുള്ള ആഹ്വാനവും തുടരുമ്പോൾ, മറുഭാഗത്തുനിന്ന് ബാബിലോൺ പ്രവാസത്തിൽ ലഭിച്ച ആ അനുഭവം കൈമുതലാക്കിക്കൊണ്ട് ഒരു വലിയ നവീകരണത്തിന് ശ്രമിക്കുകയായി ഇസ്രായേൽ ജനം. ആ നവീകരണ ശ്രമത്തിന് മുൻകൈയെടുത്തത് യെസ്ര എന്ന നിയമപണ്ഡിതനാണ്, പുരോഹിതനും നിയമപണ്ഡിതനുമായ യെസ്ര. ഭരണാധികാരിയായ നെഹമ്യയും അതിന് പിന്തുണ പ്രഖ്യാപിച്ചു. BC 5 പകുതിയോടുകൂടിയാണ് ഈ വലിയ മത നവീകരണം നടന്നത്. ജെറൂസലത്തിന് ചുറ്റും മതിൽ കെട്ടുകെട്ടുകയും അതുപോലെ തന്നെ ഇസ്രായേൽ ജനത്തെ നിയമമാകുന്ന മതിലുകൾ കൊണ്ട് സംരക്ഷിക്കാൻ ശ്രമിക്കുകയും ചെയ്ത രണ്ടു വലിയ നേതാക്കന്മാരാണ് യെസ്രയും നെഹമ്യയും. യെസ്ര ആണ് ഇസ്രായേലിലെ നിയമജ്ഞരുടെ പിതാവായി അറിയപ്പെടുന്നത്. നിയമജ്ഞരുടെ തലതൊട്ടപ്പനായി, നിയമജ്ഞരുടെ തുടക്കത്തിൽ നിൽക്കുന്ന വലിയ നിയമജ്ഞൻ യെസ്ര. അദ്ദേഹമാണ് ഇസ്രായേലിൻ്റെ നിയമങ്ങൾ വീണ്ടും ക്രോഡീകരിക്കുകയും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള നിയമജ്ഞരുടെ നിയമപണ്ഡിതരുടെ സംഘമാണ് ബൈബിളിൻ്റെ പാരമ്പര്യങ്ങളെല്ലാം കൂടി സമാഹരിച്ച് പുസ്തകരൂപത്തിൽ ആക്കുകയും ചെയ്തത്. പഞ്ചഗ്രന്ഥത്തിൻ്റെ രചന പൂർത്തിയായത് ഈ കാലഘട്ടത്തിലാണ്. പുരോഹിത പാരമ്പര്യം എന്നറിയപ്പെടുന്ന അവസാനത്തെ പാരമ്പര്യം കൂട്ടിച്ചേർക്കുകയും ആ ഒരു പാരമ്പര്യത്തിൻ്റെ വെളിച്ചത്തിൽ, ആ ഒരു കാഴ്ചപ്പാടിൻ്റെ വെളിച്ചത്തിൽ പഞ്ചഗ്രന്ഥം പൂർത്തിയാക്കുകയും ചെയ്തത് ഈ പ്രവാസാനന്തര പേർഷ്യൻ കാലഘട്ടത്തിലാണ്. മതത്തിൻ്റെ സ്വാധീനം എല്ലാ മേഖലകളിലും വളരെ പ്രകടമായൊരു കാലഘട്ടമായിരുന്നു ഇത്. ഭൗതികമായ രാഷ്ട്രീയമായ സ്വാതന്ത്ര്യം അവർക്കുണ്ടായിരുന്നില്ല എങ്കിലും മതപരമായ മേഖലയിൽ പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മതനിയമങ്ങൾ കർശനമായി അനുസരിക്കാൻ അവർ ബദ്ധശ്രദ്ധരായിരുന്നു. തരും നേതാക്കന്മാർ അതിന് മുൻകൈയെടുത്തു, നിയമങ്ങൾ വളരെ കർശനമായി നടപ്പിലാക്കപ്പെടുകയും ചെയ്തു. ഇതോടൊപ്പം നിയമ പഠനത്തിന്, ദൈവവചനത്തിൻ്റെ പഠനത്തിന് വലിയ പ്രാധാന്യം കൊടുത്തു. അങ്ങനെ നിയമജ്ഞർ അതിൽ വളരെ ശ്രദ്ധ നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്തു. നിയമജ്ഞരും പുരോഹിതന്മാരും ഒരു ഭാഗത്ത് വർദ്ധിച്ചു വന്ന സാഹചര്യത്തിൽ, അവരുടെ സ്വാധീനം വർദ്ധിച്ചപ്പോൾ പ്രവാചകത്വം സാവകാശം ക്ഷയിച്ച് ഇല്ലാതാകുന്നു. BC 4 പകുതിയോടുകൂടി പ്രവാചകന്മാരുടെ യുഗം തന്നെ ഇസ്രായേലിൽ അവസാനിക്കുകയായി. സഖറിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ഇതിൻ്റെ ഒരു സൂചന കാണാം. സഖറിയ പ്രവാചകൻ്റെ പുസ്തകം 13:2-6 വാക്യങ്ങളിൽ എപ്രകാരമാണ് പ്രവാചകത്വം ഇസ്രായേലിൽ അവസാനിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, അന്ന് ഞാൻ വിഗ്രഹങ്ങളുടെ നാമം ദേശത്തു നിന്ന് വിച്ഛേദിക്കും, അവയെ വിസ്മൃതിയിൽ ആഴ്ത്തും, പ്രവാചകന്മാരെയും അശുദ്ധാത്മാവിനെയും ദേശത്തു നിന്ന് ഉന്മൂലനം ചെയ്യും. ഇനി ആരെങ്കിലും പ്രവാചകനായി പ്രത്യക്ഷപ്പെട്ടാൽ അവന് ജന്മം നൽകിയ മാതാപിതാക്കൾ തന്നെ അവനോട് കർത്താവിൻ്റെ നാമത്തിൽ വ്യാജം സംസാരിക്കുന്നതിനാൽ നീ ജീവിച്ചുകൂടാ എന്ന് പറഞ്ഞ് അവൻ പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവനെ കുത്തിപ്പിളർക്കും. അന്ന് പ്രവചിക്കുന്ന ഓരോ പ്രവാചകനും തൻ്റെ ദർശനത്തെക്കുറിച്ച് ലജ്ജിക്കും. അതുകൊണ്ട് അവർ വഞ്ചിക്കാനായി രോമക്കുപ്പായം ധരിക്കുകയില്ല. അവൻ പറയും, ഞാൻ പ്രവാചകനല്ല, കൃഷിക്കാരനാണ്. ചെറുപ്പം മുതലേ ഭൂമിയാണ് എൻ്റെ സ്വത്ത്. നിന്റെ മുതുകിൽ കാണുന്ന ഈ മുറിവുകൾ എന്ത് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അവൻ പറയും, സുഹൃത്തുക്കളുടെ വീട്ടിൽ വെച്ച് എനിക്കേറ്റ മുറിവുകളാണ്. പ്രവാചകത്വത്തിൻ്റെ എല്ലാ സ്വാധീനവും നഷ്ടപ്പെട്ട് വ്യാജപ്രവാചകന്മാരുടെ മാത്രം ഒരു സമൂഹമായി അധപ്പതിച്ച സാഹചര്യത്തിൽ പ്രവാചകത്വം തന്നെ ഇല്ലാതായിത്തീരുകയാണ്. പുരോഹിതന്മാരും നിയമജ്ഞരും ഭരിക്കുന്ന സമൂഹത്തിൽ പ്രവാചകന്മാർക്ക് വലിയ പ്രാധാന്യമില്ലാതാകുകയും ചെയ്തു. ഇതുവരെ ദൈവം നൽകിയ വാക്കുകൾ, അരുളി ചെയ്ത വചനങ്ങൾ എല്ലാം സമാഹരിച്ചു പഠിക്കുക, പഠിപ്പിക്കുക, അനുസരിക്കുക, ഇതാണ് തങ്ങളുടെ കർത്തവ്യമെന്ന് അവർ ധരിച്ചു. അതോടൊപ്പം ഇസ്രായേൽ ജനമാണ് ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമെന്നും മറ്റുള്ളവരെല്ലാം ദൈവത്തിൻ്റെ ശിക്ഷയ്ക്ക് മാത്രീഭൂതരാണെന്നും ഒരു ധാരണയും കടന്നു വന്നു. അപ്പം ഞങ്ങൾ മാത്രം തിരഞ്ഞെടുക്കപ്പെട്ടവർ, ഞങ്ങൾ മാത്രം വിശുദ്ധർ എന്നൊരു ചിന്താഗതി ഈ പുരോഹിതന്മാരുടെയും നിയമജ്ഞരുടെയും നേതൃത്വത്തിൽ വളർന്നു വന്ന സമൂഹത്തിൽ സംജാതമായി. മറ്റുള്ളവരോട് അവജ്ഞയും പുച്ഛവും ഈ സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകതയുമായിരുന്നു. അങ്ങനെ പ്രവാസത്തിൽ നിന്ന് കിട്ടിയ വലിയ ഒരു തുറവി അവർക്ക് വീണ്ടും നഷ്ടപ്പെടുകയായി. വിജാതീയരുമായുള്ള ഇടപഴകലാണ് തങ്ങൾ നിയമലംഘനത്തിന് പ്രേരിപ്പിക്കപ്പെടാൻ കാരണം എന്ന് ധരിച്ചു വച്ച ആ ഇസ്രായേൽ ജനം വിജാതീയരുമായുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ചു, വിവാഹബന്ധങ്ങളും വിച്ഛേദിച്ചു, സ്വന്തം ഒതുങ്ങിക്കൂടുകയായി, സ്വയം ഒതുങ്ങിക്കൂടുകയായി തങ്ങളുടെ ഒരു ചിന്താഗതിയിലേക്ക്, ഞങ്ങൾ വിശുദ്ധരെന്ന ചിന്താഗതിയിലേക്ക്. ഈ ഒരു സാഹചര്യത്തിലാണ് രണ്ടു തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ശക്തമായി ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാകുന്നത്. പ്രവാചകന്മാരുടെ യുഗം അവസാനിച്ചു എന്ന് പറയുമ്പോഴും സ്വന്തം പേരല്ലാതെ അറിയപ്പെടുന്ന അഥവാ മറ്റു രീതിയിൽ അറിയപ്പെടുന്ന പ്രവാചകന്മാർ രംഗപ്രവേശം ചെയ്തു. അതിലൊന്നാണ് യോനാ പ്രവാചകൻ. ഇസ്രായേൽ ജനത്തിൻ്റെ ഈ താൻ പോരുമയെയും ഞങ്ങളാണ് വിശുദ്ധരെന്നുള്ള കാഴ്ചപ്പാടിനെയും ശക്തമായി ചോദ്യം ചെയ്യുന്നതാണ് യോനാ പ്രവാചകൻ്റെ ഗ്രന്ഥം. ദൈവത്തിൻ്റെ വിളി സ്വീകരിച്ച പ്രവാചകൻ ആ വിളി അനുസരിച്ച് പ്രവർത്തിക്കുന്നതിന് ഘടകവിരുദ്ധമായി കിഴക്കോട്ട് പോകാൻ പറഞ്ഞ പടിഞ്ഞാറോട്ട് പോവുകയും അങ്ങനെ മറ്റ് വിജാതിയരോട് സുവിശേഷം പ്രസംഗിക്കാനുള്ള തൻ്റെ കടമ നിർവഹിക്കാതിരിക്കുകയും അവസാനം നിർബന്ധിച്ച് വിജാതിയരുടെ തലസ്ഥാനമായ നിനവേയിൽ വരുമ്പോൾ നാലു വാക്ക് മാത്രം പറഞ്ഞ് ഇനിയും 40 ദിവസം ദൈവമെല്ലാം നശിപ്പിക്കുന്ന ആ ഒരു ശിക്ഷയുടെ മുന്നറിയിപ്പുമായി ജനത്തിൻ്റെ നാശത്തിന് വേണ്ടി കാത്തിരിക്കുന്ന പ്രവാചകൻ. ഈ പ്രവാചകനിൽ നിന്നും എത്രയോ വ്യത്യസ്തരാണ് നിനവേക്കാർ. ദൈവത്തിൻ്റെ വാക്ക് ആദ്യമായി കേൾക്കുമ്പോൾ, നാലു വാക്ക് കേട്ടപ്പോൾ ജനം മുഴുവനും അനുതപിച്ചു. രാജാവും പ്രജകളും മൃഗങ്ങളും അടക്കം ഉപവാസം അനുഷ്ഠിച്ചു. അങ്ങനെ ദൈവത്തിൻ്റെ കരുണയ്ക്ക് അതിരില്ലെന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേൽ ജനത്തെക്കാൾ പലപ്പോഴും വിശ്വസ്തരും വിശുദ്ധരും വിജാതിയരെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നവരാണെന്നും യോനായിലൂടെ അവതരിപ്പിക്കുകയായി. അതുപോലെ തന്നെയാണ് ജോബിൻ്റെ പുസ്തകവും കൊഹേലത്ത് എന്ന് പറയുന്ന പുസ്തകവും. കൊഹേലത്ത് അഥവാ സഭാപ്രസംഗകനും നിലവിലിരുന്ന ചിന്താഗതികളെ ചോദ്യം ചെയ്യുന്ന ഗ്രന്ഥങ്ങളാണിവ. അപ്പോൾ ഇസ്രായേൽ ജനത്തെ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന ഇസ്രായേൽ ജനത്തെ പേർഷ്യൻ ഭരണകാലത്ത് നയിച്ചിരുന്നത് പുരോഹിതന്മാരും നിയമജ്ഞരുമായിരുന്നു. ആ പുരോഹിത നിയമജ്ഞ ഭരണകാലത്ത് പ്രവാചകന്മാരുടെ സ്വാധീനം കുറയുകയും അതേസമയം ദൈവവചനം ക്രോഡീകരിക്കാനും പഠിക്കാനും ജീവിക്കാനുമുള്ള താല്പര്യം വർദ്ധിക്കുകയും ചെയ്തു. സ്വാതന്ത്ര്യമുണ്ടായിരുന്നു മതപരമായ മേഖലയിൽ. പക്ഷേ BC 332 ആകുമ്പോൾ പുതിയ ഒരു യുഗം ആരംഭിക്കുകയാണ്. പേർഷ്യൻ ഭരണം 200 വർഷത്തോളം ദീർഘിച്ചു. ആ പേർഷ്യൻ ഭരണത്തിന് ശേഷം വരുന്ന ഗ്രീക്ക് ഭരണം, ആ ഗ്രീക്ക് ഭരണകാലത്ത് ഇസ്രായേലിൽ കാര്യമായ വ്യതിയാനങ്ങൾ സംഭവിച്ചു. ദൈവത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ പ്രമാണങ്ങളെക്കുറിച്ച്, ദൈവമനുഷ്യ ബന്ധത്തെക്കുറിച്ച്, ഇസ്രായേലിൻ്റെ സമൂഹത്തിലെ സ്ഥാനത്തെക്കുറിച്ച് ഒക്കെ കാതലായ വ്യതിയാനങ്ങളും പുതിയ അറിവുകൾ ലഭിച്ചു. നമ്മൾ അത് അടുത്ത തവണ പഠന വിഷയമാക്കുകയാണ്. ഇപ്പോഴൊരു പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഈ സെഷൻ സമാപിക്കാം. കാരുണ്യവാനും സ്നേഹനിധിയുമായ ദൈവമേ, പ്രവാസികളായി കഴിഞ്ഞ ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്ന് അടിമകളെ മോചിപ്പിച്ചതുപോലെ അവിടുന്ന് വീണ്ടും കരുത്തുറ്റ കരം നീട്ടി സ്വദേശത്തേക്ക് മടക്കിക്കൊണ്ടുവന്നുവല്ലോ. മരുഭൂമിയിൽ വഴിയൊരുക്കി, അവർക്ക് നടന്നു പോരാനായി രാജവീഥിയൊരുക്കി, അവർക്ക് തണൽ നൽകാനായി മേഘത്തെ അവിടെ നയിച്ചു. കർത്താവെ, മടങ്ങി വന്നവര് അങ്ങയുടെ പ്രമാണമനുസരിക്കുന്നതിൽ വിമുഖത കാണിച്ചപ്പോൾ വീണ്ടും അവർക്ക് കർശനമായ താക്കീതുകളും മുന്നറിയിപ്പുകളും നൽകി അവരെ വീണ്ടും വഴി നടത്തുന്നത് ഞങ്ങൾ കാണുന്നു. കർത്താവെ, ഇസ്രായേലിന്റെ ചരിത്രം പഠിക്കുമ്പോൾ ഇത് ഞങ്ങളുടെയും ജീവിതത്തിന്റെ ഭാഗമാണെന്ന് ഇവിടെ ഞങ്ങളെ അനുസ്മരിപ്പിക്കണമേ. അങ്ങ് നൽകുന്ന വലിയ കൃപ സ്വീകരിക്കാൻ കഴിയാത്ത വിധം ഞങ്ങളുടെ പാപങ്ങൾ അങ്ങയുടെ മുഖത്തെ ഞങ്ങൾ നിന്ന് മറച്ചു കളയുന്നു. രക്ഷിക്കാനാവാത്ത വിധം അവിടുത്തെ കരം കുറുകിപ്പോയിട്ടില്ല. കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടുമില്ല. എന്നാലും ഞങ്ങളുടെ തെറ്റായ ചിന്താഗതികൾ, ഞങ്ങളുടെ പാപകരമായ ജീവിതം അങ്ങയുടെ ഈ കരുത്തു കാണാൻ, അങ്ങയുടെ മുഖം ദർശിക്കാൻ ഞങ്ങൾക്ക് വിലങ്ങതടിയായി നിൽക്കുന്നു. കർത്താവെ, മാനസാന്തരത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ. ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. വചനോ